ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
மந்திரம் 8. தபஸா சியதே பிரம்மா தத்தோன்னம் அபிஜாயதே அன்னாத் பிராணோ மனசத்யம் யோகா கர்மசாமிரதம் யத் பிரம்மண உற்பத்தியமானம் விஷ்யம் ததனேன க்ரமேண உற்பத்தியதே நைபவத் பதிரமுஷ்டி பிரக்ஷேபவத் இதி க்ரம நியம விவக்ஷார்த்தோ அயம் மந்திர ஆரம்பிக்கதே. മുമ്പ് പറഞ്ഞു, ബ്രഹ്മത്തിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടാകുന്നത്? പ്രപഞ്ച കാരണത്തെയാണോ ബ്രഹ്മം എന്ന് വിളിക്കുന്നത്? ബ്രഹ്മണ ഉത്പത്തിമാനം വിശ്വം അനേന ക്രമേണ ഉത്പത്തിയതേ, സൃഷ്ടിക്കൊരു ക്രമമുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? അല്ല, സൃഷ്ടിക്ക് ക്രമമില്ലെന്നും പറയുന്നു. ബദരം മുഷ്ടി പ്രക്ഷേപവ ബദരഫലം, ഒരു കൈ ഉള്ളം കൈ നിറയെ ബദരഫലം എടുത്തിട്ട് എറിയുന്നു, അതെല്ലാം ഒരേപോലെ ചെതറി വീഴുന്നു. അത് ഭൂമിയിൽ പതിക്കുന്നത് ഒരുപോലെ പതിക്കുന്നു. അതിൻ്റെ ഭൂമിയിലുള്ള പതനം ഒരേ സമയത്ത് സംഭവിക്കുന്നു, ചെതറി വീഴുന്നു. അതുപോലെ ഈ സൃഷ്ടി എല്ലാം യുഗപത് ഒരേ കാലത്തിൽ സംഭവിക്കുന്നു, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ യുഗപത് സൃഷ്ടി എന്ന് പറയുന്നു. ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്, ഇവിടെ ക്രമസൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. ക്രമമായിട്ട് ഇവിടെ വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, പഞ്ചഭൂതങ്ങൾ ഇങ്ങനെ ക്രമമായി രണ്ടും പറയുന്നുണ്ട്, യുഗപത് സൃഷ്ടിയും ക്രമസൃഷ്ടിയും. സ്വപ്ന സുഷുപ്തിയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് ജാഗ്രതത്തിലേക്ക് വരുന്നു യുഗപത്. പ്രപഞ്ചം ഇന്ദ്രിയ വിഷയമാകുന്ന യുഗപത് ഏകകാലം, അവിടെ ഓരോന്നോരോന്നായിട്ടല്ല. ആദ്യം പഞ്ചഭൂതങ്ങളെ കാണുക, അങ്ങനെ തന്നെ കണ്ണു തുറക്കുമ്പോൾ സർവവും ഒരേ സമയം കാണും. അത് സ്വപ്ന ദൃഷ്ടാന്തവും മറ്റും കാണിച്ചുകൊണ്ട് പറയും, സൃഷ്ടി യുഗപത്താണ്, അങ്ങനെ സംഭവിക്കാം. പക്ഷേ സൃഷ്ടിയിൽ കാണുന്ന കാര്യകാരണ ഭാവം അത് കാണുന്നുണ്ട്, ഒരു കാരണത്തിൽ നിന്ന് ഒരു കാര്യം അങ്ങനെ കാണുന്നു. മണ്ണിൽ നിന്നും പാത്രങ്ങളുണ്ടാകുന്നു, പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ, അതിൻ്റെ ഉപകരണങ്ങൾ, ഇതെല്ലാം കാണുന്നു. അപ്പോൾ കാര്യകാരണ ഭാവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ കാലദേശങ്ങളുടെ സഹായത്തോടെയാണ് സൃഷ്ടി നടക്കുന്നത്. കാരണവും കാര്യവും ഒരു കാലത്തിൽ വരാൻ കഴിയുന്നു. കാര്യത്തിന് മുമ്പിൽ കാരണം ഉണ്ടായിരിക്കുന്നു. ആഭരണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആഭരണങ്ങളില്ലാത്ത കാലത്ത് സ്വർണം ഉണ്ടായിരിക്കുന്നു, സ്വർണപ്പണിക്കാരനും ഉണ്ടായിരിക്കുന്നു, സ്വർണ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഉപകരണങ്ങളും ഉണ്ടായിരിക്കുന്നു. വ്യാവഹാരികമായി നോക്കുമ്പോൾ സൃഷ്ടിയിൽ എവിടെയെല്ലാം സൃഷ്ടി സംഭവിക്കുന്നു അവിടെയെല്ലാം ഒരു കാര്യകാരണ നിയമം കാണുന്നുണ്ട്. എന്താണോ കാര്യനിയതപൂർവവൃത്തിയായിരിക്കുന്ന കാരണത്തെ കാണുന്നുണ്ട്. ഇതാണ് യുക്തി. ഈ യുക്തിയെ സ്വീകരിക്കുമ്പോൾ കാര്യത്തിന് പൂർവത്തിൽ കാരണത്തെ അംഗീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ സൃഷ്ടി ക്രമമായിട്ടേ സംഭവിക്കാൻ വഴിയുള്ളൂ. ഇതാണ് യുക്തി. കണ്ണടച്ച് തുറക്കുമ്പോൾ ഇതെല്ലാം അനുഭവപ്പെടുന്ന ഒരു സൃഷ്ടി വരാൻ വഴിയും അതിന് യുക്തിയും. വടബീജത്തിൽ നിന്നും ആൽവൃക്ഷം ഉണ്ടാകും, അതാണ് യുക്തി. രണ്ടും ഒരേ സമയം സംഭവിക്കുന്നില്ല, ആൽവിത്തും ആൽവൃക്ഷവും അങ്ങനെ സംഭവിക്കുന്നില്ല, യുക്തിയിൽ നിന്നും വൃക്ഷം ഉണ്ടാകുന്നു. അപ്പൊ ക്രമസൃഷ്ടി യുക്തി, യുക്തിക്കനുസരിച്ച് ക്രമസൃഷ്ടിയാണ്. അപ്പോ ഇത് രണ്ടും ചർച്ച ചെയ്യുന്നു. യുക്തിക്ക് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുമ്പോൾ അവിടെ ക്രമസൃഷ്ടി അംഗീകരിക്കുന്നു. കേവല അനുഭവത്തെ ആസ്പദമാക്കി ചിന്തിക്കുമ്പോൾ അവിടെ യുഗപ സൃഷ്ടി അംഗീകരിക്കും. ദൃഷ്ടി സൃഷ്ടി, ദൃഷ്ടി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഈ കാഴ്ച തന്നെയാണ് കാണുന്ന വസ്തുക്കളെ സൃഷ്ടിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ പൂർവം അപരം എന്നൊരു ബന്ധമുണ്ട്. അപ്പോൾ ഇന്നലെ സൃഷ്ടിച്ച വസ്തുവിനെ ഇന്ന് കാണുന്നില്ല, ഇന്നലെ സൃഷ്ടിച്ച ആഭരണത്തെ നമ്മൾക്ക് ഇന്ന് കാണാൻ പറ്റുന്നില്ല, അത് കാണുന്നില്ല. എല്ലാം യുഗപ സംഭവിക്കുന്നു. ഉദാഹരണം സ്വപ്നം തന്നെ യുഗപ സംഭവിക്കുന്നു. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്നതിന് യുഗപ സംഭവിക്കുന്നു. കാഴ്ച കാണലിന്റെ സമയത്തുണ്ടാകുന്നു. പക്ഷെ അങ്ങനെ കാണുന്ന വസ്തുക്കളും ഇന്നലെ സൃഷ്ടിച്ചാണല്ലോ ഇന്ന് കാണുന്നത് പറയുന്നു. അതെല്ലാം അതിനെ ആരോപിക്കുന്നു, പഴക്കത്തെ ആരോപിക്കുന്നു. ഇതാ 10 വർഷം പഴക്കമുള്ള ആഭരണം എന്ന് പറയുന്നത് കാണുന്നവൻ കാണുന്ന സമയത്ത് അതിൻ്റെ കാരണം, കാലം, ദേശം ഇതിനെയെല്ലാം അതിൽ ആരോപിച്ചിട്ട് കേവല കൽപ്പിതമായ വ്യവഹാരം മാത്രം, അതാണ് ദൃഷ്ടി സൃഷ്ടി. ഇന്ന ദേശത്തുണ്ടായ വസ്തു ഇന്ന ദേശത്ത് കാണുന്നു, ഇന്ന കാലത്തിലുണ്ടായ വസ്തു ഇന്ന കാലത്തിൽ കാണുന്നു, ഇതെല്ലാം ദേശകൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണ്. കേവലം കൽപ്പന മാത്രമേ ഉള്ളൂ അതിന് ആധാരമായിട്ട്. കാലപ്പഴക്കത്തെയും കാണിക്കാം, കൽപ്പിക്കാം. അതിപ്പോ കാണുന്ന സമയത്ത് കൽപ്പിക്കുന്നു, കാരണത്തെ കൽപ്പിക്കുന്നു, കാര്യത്തെ കൽപ്പിക്കുന്നു. അല്ല, ദർപ്പണത്തിൽ കാണുന്ന ദൃശ്യം, ആ ദൃശ്യത്തിൽ കാണുന്ന സർവത്തിനെ ഇവിടെ കൽപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ആ ദൃശ്യങ്ങളിൽ അവിടെ എന്തൊക്കെ കണ്ടാലും ശരി, അതിന് പുറമേ കാണുന്നത് പോലെയുള്ള വാസ്തവത്തിലുള്ള കാര്യകാരണ ബന്ധമോ പല ദേശങ്ങളോ ഒന്നുമില്ല. അവിടെ നിന്നാണ് കേവലം കണ്ണാടി മാത്രം, ബാക്കിയെല്ലാം അവിടെ കൽപ്പിക്കുന്നു. പ്രതിബിംബം ഉണ്ട്, പക്ഷെ പ്രതിബിംബത്തിൽ പലതും കൽപ്പിക്കുന്നു. ആര്? അജ്ഞനായിരിക്കുന്ന ബാലൻ വിവേകോളം തിരിച്ചറിയുന്നു അതല്ല വാസ്തവത്തിലുള്ള വസ്തു, അത് കേവലം പ്രതിബിംബം മാത്രമാണ്. തിരിച്ചറിയുന്നു വസ്തു പുറമെയാണ്, കണ്ണാടിയിലല്ല. അപ്പോൾ കണ്ണാടി കാണുന്ന വസ്തുവിനെ വേണ്ടി അവനെ നീക്കത്തില്ല. പക്ഷെ ബാലൻ അങ്ങനെയല്ല, അവൻ കണ്ണാടിയിൽ കാണുന്ന പദാർത്ഥങ്ങളെ സത്യമെന്ന് കരുതി അതിനോട് സംസാരിക്കും, അതിനെ നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കും. എങ്ങനെയാണോ സത്യവസ്തുവിനെ ആശ്രയിച്ച് വിവേകിയിൽ വ്യവഹാരങ്ങൾ നടക്കുന്നത്, അതുപോലെ ബാലന് അസത്യ വസ്തുവിനെ ആശ്രയിച്ചും എല്ലാ വ്യവഹാരങ്ങളും നടക്കും. കണ്ണാടിയിലും സിനിമയിലും ഒക്കെ അതാണ് വ്യവഹാരം നടക്കുന്നു. അത് സത്യത്തെ തിരിച്ചറിയുന്നവനും അത് അസത്യമാണെന്നുള്ള കാര്യം വിസ്മരിച്ചിട്ട് അതിനനുസരിച്ച് വ്യവഹാരങ്ങളെല്ലാം ചെയ്യുന്നു. എല്ലാ വികാരങ്ങൾക്കും അടിമപ്പെടുന്നു, മനസ്സിലെല്ലാ വികാരങ്ങളും ഉണ്ടാകുന്നു. അത് അസത്യമാണെന്നും ബോധിക്കുകയും ആ ബോധത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നവനെ സംബന്ധിച്ച് കേവലം പ്രകാശവും ഇരളും മാത്രമാണെന്ന് ബോധത്തിൽ കണ്ടുകഴിഞ്ഞാൽ അത് വികാരഹേതുവല്ല, ഒരു തരത്തിലുള്ള വികാരത്തിനും അത് ഹേതുവാകത്തില്ല. പക്ഷെ അത് വിസ്മരിച്ചിട്ട്, ക്ഷണികമായി അത് വിസ്മരിച്ചിട്ട് ആ സത്യബോധം വന്ന് അതിനോട് താതാമ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ആന്തരികമായ സർവവികാരങ്ങൾക്കും അത് ഹേതുവായിത്തീരുന്നു. അതിൽ വരുന്ന സത്യബുദ്ധിയാണ്, അതെന്താണ്? കേവലം കൽപ്പനയാണ്, ബാലന്റെ കൽപ്പനയാണല്ലോ, അല്ലെങ്കിൽ അജ്ഞന്റെ കൽപ്പനയാണല്ലോ വികാരഹേതുവായിത്തീരുന്നു. അല്ല, വാസ്തവത്തിലുള്ള പദാർത്ഥമാണ്. സിനിമയിൽ കാണുന്ന പദാർത്ഥം വാസ്തവത്തിലുണ്ട്, പക്ഷെ വികാരഹേതുവെന്ന് എന്തുകൊണ്ട്? അത് ഭ്രമിക്കുന്നുണ്ട്, അതിൽ സത്യബുദ്ധി വരുന്നുണ്ട്. അത് യഥാർത്ഥമാണെന്ന് പോലും സ്വയം ഗ്രഹിക്കാതെ ആ ഒരു കൽപ്പന വരും, അതിനാണ് കൽപ്പനയെന്ന് പറയുന്നത്. യഥാർത്ഥമാണ് എന്ന് അവനതിനെ ആവർത്തിക്കേണ്ട കാര്യമില്ല, പക്ഷെ അവൻ അറിയാതെ അവൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ധാരണ വരുന്നു. ആ ധാരണയെപ്പോലും അവൻ തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ട്? ആ ധാരണയും അവന്റെ അജ്ഞാനം കൊണ്ട്, അതിൽ അവന്റെ അവിവേകം കൊണ്ട് അവൻ കൽപ്പിക്കുന്നതാണ്. സത്യമാണെന്നുള്ള ധാരണ കൂടാതെ തന്നെ സത്യബുദ്ധി വരും. അതിനെ തുടർന്ന് വികാര വിചാരങ്ങൾക്ക് അത് നിമിത്തമായിത്തീരുന്നു. അതാണ് യുഗപസൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. അപ്പൊ യുഗപസൃഷ്ടി കാണുന്ന കാര്യകാരണ ബന്ധങ്ങൾ എല്ലാം ഹേതുവും ഫലവും, ഇന്നത് ഹേതു അതിന് തന്നെ ഫലം, ഇതെല്ലാം കേവലം അജ്ഞന്റെ കൽപ്പന മാത്രമാണ്. അത് യുഗപസൃഷ്ടി. അത് കേവലം അനുഭവത്തെ ഇന്ന് പ്രാധാന്യം കൊടുക്കും. അത് ആരുടെ അനുഭവത്തെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ബാലൻ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല കണ്ണാടി കാണുന്ന അസത്യമാണ്. എത്ര ആവർത്തിച്ചാലും അവൻ വീണ്ടും ഭ്രമിക്കും അവന്റെ ബുദ്ധിക്ക് വളർച്ചയെത്തുന്നതുവരെ. യുഗപസൃഷ്ടി അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ്, അത് ജ്ഞാനിയുടെ അനുഭവത്തെ ആശ്രയിച്ചിട്ട്. ക്രമസൃഷ്ടി അജ്ഞാനിയുടെ യുക്തി ആശ്രയിച്ചിട്ട്. ജ്ഞാനിയുടെ അനുഭവത്തിൽ സൃഷ്ടി കേവലം പ്രതീതിയാണ്. ആ പ്രതീതിക്കപ്പുറം അതിൽ അതിന് സ്വതന്ത്രമായി അതിൻ്റെ തനതായിട്ട് അതിലൊരു കാര്യകാരണ ഭാവമോ ഒന്നുമില്ല. എല്ലാം തൻ്റെ ചിത്തസ്പന്ദനത്തെ ആശ്രയിച്ചു നിൽക്കുന്ന കാര്യമാണ്. അതിന് സ്വതന്ത്ര സത്തയില്ല. കണ്ണാടിയിൽ കാണുന്ന ഒന്നും കണ്ണാടിയിൽ നിന്ന് വരട്ടൽ, അതുപോലെ തൻ്റെ ചിത്തസ്പന്ദനത്തിൽ നിന്ന് വേറിട്ട് ഒന്നും തന്നെ നിലനിൽക്കുന്നു. വസ്തുവോ ദേശമോ കാലമോ ഒന്നും നിലനിൽക്കുന്നു. ഇത് ഞാനിടെ അനുഭവമാണ്. വസിഷ്ഠി യുഗപത് ഏകകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പ്രതീതി മാത്രമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിലയ്ക്ക് യുഗപസൃഷ്ടിയെ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു അജ്ഞന് യുഗപസൃഷ്ടിയെ യുക്തി കൊണ്ട് ബോധ്യപ്പെടുത്തുക പ്രയാസമാണ്. എന്തുകൊണ്ട്? അവന്റെ ബുദ്ധി എപ്പോഴും കാര്യകാരണ ബദ്ധമായി ചിന്തിക്കുന്നതാണ്. ആ ബുദ്ധി ഇരിക്കുന്നിടത്തോളം കാലം അവൻ ഏതൊരു കാര്യത്തിന്റെയും കാരണത്തെ അന്വേഷിക്കും. അവനെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രുതിയിൽ ക്രമസൃഷ്ടിയെ കുറിച്ച് പറയുന്നത്. അവന് സമാധാനം വരുമ്പോൾ ഇത് യുക്തിക്ക് നിരക്കുന്നതാണ്. അവൻ അനുഭവമില്ലാത്തതുകൊണ്ട് ഇത് അവന്റെ അനുഭവത്തിന് നിരക്കുന്നതല്ല യുഗപസൃഷ്ടി. അതാണ് യുക്തിയുടെ തലത്തിൽ പ്രാധാന്യം ക്രമസൃഷ്ടിക്കും, അനുഭവത്തിന്റെ തലത്തിൽ പ്രാധാന്യം യുഗപസൃഷ്ടിക്കും. പക്ഷെ അനുഭവം കേവലം ജ്ഞാനിയുടെ അനുഭവം, യുക്തി കേവലം അജ്ഞന്റെ യുക്തി. ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഇവിടെ എന്ന യുഗപത് എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു ജിജ്ഞാസു ഗുരുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഗുരു തന്റെ അനുഭവത്തെ പകർന്നു കൊടുക്കാനൊന്നും പറ്റത്തില്ല. വാക്കുകൊണ്ട് വിശദീകരിക്കാനേ ഉള്ളൂ. പക്ഷെ ഗുരു വാക്കുകൊണ്ട് വിശദീകരിക്കുന്നത് ഒരു അജ്ഞന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടണമെന്നില്ല. അവന് ബോധ്യപ്പെടത്തക്ക രീതിയിൽ, അവന്റെ യുക്തിക്ക് യോജിച്ച രീതിയിൽ, അവന് സമാധാനം വരത്തക്ക രീതിയിൽ പറയുന്നത് യുഗപത് സൃഷ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ യുഗപത് ബദരമുഷ്ടി പ്രക്ഷേപവത്. യുഗപതല്ല സംഭവിക്കുന്നത്, മറിച്ചോ ക്രമ നിയമ വിവക്ഷാർത്ഥം. അതിനൊരു ക്രമനിയമമുണ്ട്, അതിനൊരു തുടക്കമുണ്ട്. ഒരു സൃഷ്ടി, ഒരു സൃഷ്ടിയെ കുറിച്ച് നമുക്ക് ഒരു കൽപ്പത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ പറ്റും. ഒരു കൽപ്പത്തിനൊരു ആദ്യമുണ്ട്, കൽപ്പത്തിനൊരു അവസാനമുണ്ട്. അതിനകത്ത് നിന്ന് ചിന്തിക്കാൻ പറ്റും. അതിന് പിറകിലോട്ടോ അതിന്റെ ഭാവിയിലേക്കോ പോകാൻ കഴിയത്തില്ല. മനുഷ്യന്റെ ബുദ്ധിക്ക് അതിന് ശേഷിയില്ല. ഈ കൽപ്പത്തിലുള്ള കാര്യങ്ങൾ പറയും. അവിടെ ഒരു ക്രമമുണ്ട്, ക്രമനിയമ വിവക്ഷാർത്ഥം. ആ ക്രമനിയമത്തിന്റെ വിവക്ഷയിലാണ്, അതിനു വേണ്ടിയിട്ടാണ് അയം മന്ത്ര ആരംഭിച്ചത്, ഈ മന്ത്രം പറയുന്നത്. അതുകൊണ്ടാണ് ഭൗതികമായി ചിന്തിക്കുന്നവർ സൃഷ്ടിയുടെ കാരണത്തെ അന്വേഷിക്കുന്നത്. അവരുടെ ദൃഢമായ അനുഭവമാണ് ഈ സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായേ തീരൂ. എന്തുകൊണ്ടങ്ങനെ വിശ്വസിക്കുന്ന കാരണം ഈ സൃഷ്ടി സത്യമാണെന്ന് ആദ്യം കരുതുന്നു. അവരെ സൃഷ്ടി അംഗീകരിക്കുന്നു. സൃഷ്ടി അംഗീകരിച്ചു കഴിഞ്ഞാൽ കാരണം ഉണ്ടായിരിക്കും. യുഗപ സൃഷ്ടിയിൽ സൃഷ്ടി അംഗീകരിക്കുന്നില്ല. സൃഷ്ടിക്ക് സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ല. അവിടെ കാലദേശങ്ങൾ അതിന് സ്വതന്ത്രമായിട്ടില്ല. അത് കേവലം സ്വപ്നം പോലെ. അങ്ങനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ അക്രമ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് എന്താണ്? തപസ ചിയതേ ബ്രഹ്മ തപസ ജ്ഞാനേന ഉത്പത്തി വിധിജ്ഞതയാ ഭൂതയോനി അക്ഷരം ബ്രഹ്മ ചിയതേ ഉപചീയതേ. തപസ്സുണ്ട്. ഇവിടെ തപസ്സെന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ തപസ്സിനെ കുറിച്ച് പറയുകയാണ്. ബ്രഹ്മം സൃഷ്ടിക്കുന്ന എങ്ങനെയാണ്? തപസ്സുണ്ടെന്നാണ് ബ്രഹ്മ സൃഷ്ടിക്കുന്നത്. തപസ്സെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കായക്ലേശങ്ങളൊക്കെ ഉള്ള കാര്യമാണ്. ഇപ്പൊ ബ്രഹ്മം എങ്ങനെ കായക്ലേശത്തോടുകൂടിയുള്ള തപസ് അനുഷ്ഠിച്ചില്ല. ഇവിടെ തപസ്സെന്ന് പറയുന്നത് ജ്ഞാനം. ബ്രഹ്മത്തിന്റെ ജ്ഞാനം തന്നെയാണ് തപസ്. ബ്രഹ്മം സ്വയം ജ്ഞാനസ്വരൂപമാണ്. പിന്നെ അതിൽ വിശേഷിച്ച് ജ്ഞാനരൂപത്തിലുള്ള തപസ്സെന്താ? സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവന് പറയുന്നു ഉത്പത്തി വിധിജ്ഞതയാ. ഉത്പത്തിയെ ചെയ്യുന്നതിനുള്ള ആ ജ്ഞാനം, അതാണ് സൃഷ്ടിക്കുള്ള ജ്ഞാനം. സൃഷ്ടിക്കുള്ള ജ്ഞാനം എന്താണ്? അത് ഭൂതയോനി സർവഭൂതങ്ങൾക്കും കാരണമായിരിക്കുന്ന, പ്രാണികൾക്കും കാരണമായിരിക്കുന്ന, പഞ്ചഭൂതങ്ങൾക്കും കാരണമായിരിക്കുന്ന അക്ഷരം ബ്രഹ്മ. അക്ഷരം ബ്രഹ്മം അതിൽ സഹജമായിരിക്കുന്ന ആ തപസ്സജ്ഞാനം. യത്നം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല ഈശ്വരൻ സഹജമായിരിക്കുന്ന ജ്ഞാനം. എന്തുകൊണ്ട് ഈശ്വരൻ സർവജ്ഞനം? ആയാസരഹിതമായ അജ്ഞാനം അത് സംഭവിക്കുന്നു. ഉപചീയതേ ഉദ്വിപാദ ഇഷ ഇതം ജഗത്. അപ്പൊ ആ ജ്ഞാനം കൊണ്ട് ഈ ജഗത്തിനെ ഉദ്വിപാദ ഇഷ സൃഷ്ടിക്കുന്നതിനുള്ള ഇച്ഛ ഈശ്വരനുണ്ടാകുന്നു. ഇതം ജഗത് അങ്കുരമിവ ബീജം ഉച്ചൂനതാങ്കിച്ചതി. ഒരു പയർവിത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിനെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ അതിന് വരുന്ന വ്യത്യാസം, അതിനാണ് ഉച്ചൂനത എന്ന് പറയുന്നത്. എന്താണ് അതിൽ? അന്ന് അങ്കുരം പ്രകടമാകും. അങ്കുരം പ്രകടമാകുന്നതിന് വേണ്ടി അതിന് വരുന്ന മാറ്റങ്ങൾ, അതൊന്ന് വേർക്കുന്നു, ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്തുകൊണ്ട്? അതിൽ നിന്ന് അങ്കുരം വരണം. സൃഷ്ടി ആരംഭം, ആ വിത്തിൽ സംഭവിക്കുന്നു. അതാണ് അങ്കുരമേവ ബീജം എന്ന് പറയുന്നത്. അതുപോലെ ജഗത്തിനെ സൃഷ്ടിക്കുന്നതിനുള്ള ഇച്ഛ, ജ്ഞാനം, ഇതെല്ലാം ഒന്നു ചേർന്ന് ഈ ഭൂതയോനിയായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഒരു ഉച്ഛൂനത, ഒരു മാറ്റം സംഭവിക്കുന്നു. ഏകമായിരിക്കുന്നത് പലതായി തീരട്ടെ നിശ്ചയിച്ചു എന്നെല്ലാം ശ്രുതിയിൽ വേറെടുത്ത് പറയും. അതിനൊരു ഉദാഹരണം പറയുന്നു, പുത്രമിവ പിതാഹർഷേണ. പുത്രോത്പത്തിയിൽ പിതാവ് എങ്ങനെയാണോ ഹർഷം കൊണ്ട് സ്വയം ഉച്ഛൂനതയെ പ്രാപിക്കുന്നു. ഉച്ഛൂനത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വികസിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആനന്ദം കൊണ്ടൊരാൾ എങ്ങനെയാണോ സ്വയം മാറുന്നത്, സ്വയം വികസിക്കുന്നത്, അതുപോലെ ഒരു മാറ്റം സംഭവിക്കുന്നു എന്നാണ് സൃഷ്ടിക്കു വേണ്ടി. ഇപ്പോ കൽപ്പത്തിന്റെ ആദ്യം സർവജ്ഞനായിരിക്കുന്ന ഈശ്വരനിൽ ഒരു മാറ്റം സംഭവിക്കുന്നു. ആ മാറ്റത്തിനെല്ലാം ചേർത്തുകൊണ്ടാണ് പറയുന്നത് ജ്ഞാനം, ഇച്ഛ, ഇതെല്ലാം സംഭവിക്കുന്നു. ഏവം സർവജ്ഞതയാ സൃഷ്ടിസ്ഥിതി സംഹാര ശക്തി വിജ്ഞാന ഭക്തയാ ഉപചിതാ തതു ബ്രഹ്മണോ അന്നം അദ്യതേ ഭുജ്യതേത്യന്നം അവ്യാകൃതം സാധാരണം സംസാരിണാം സാധാരണം വ്യാജികേക്ഷിത അവസ്ഥ രൂപേണ അഭിജായത ഉത്പദ്യതേ. ആ ബ്രഹ്മത്തിൽ നിന്നും അന്നം ഉണ്ടായി എന്നാണ് പറയുന്നത്. തപസാ ചീയതേ ബ്രഹ്മ തതോ അന്നം അഭിജായതേ. അന്നത്തിനെന്താ പറയുന്നത്? അവ്യാകൃതം, അവ്യാകൃതം സംഭവിക്കുന്നു. ഈ അവ്യാകൃതത്തിന് ഇവിടെ ആനന്ദഗിരിയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത് വിരാട് പുരുഷൻ ഉണ്ടാകുന്നു. അപ്പോ കേവലമായിരിക്കുന്ന ബ്രഹ്മത്തിന് ഒരു മാറ്റം സംഭവിക്കുന്നു. സൃഷ്ടിക്കുള്ള ജ്ഞാന ഇച്ഛകളൊക്കെ ഉണ്ട്, അവിടെ മറ്റൊന്നുമില്ല, അവ്യാകൃതം മാത്രം. അവ്യാകൃതത്തിന് ഇവിടെ പറയുന്നത് ഗുണത്രയ സാമ്യം മായാതത്വം അവ്യാകൃതാദി ശബ്ദവാച്യം. മഹാഭൂത സർഗാദി സംസ്കാരാസ്പദം. മഹാഭൂതങ്ങൾ, പഞ്ചമഹാഭൂതങ്ങളുടെയും മറ്റ് സൃഷ്ടിക്ക് ഉള്ള സംസ്കാരം, ആ സംസ്കാരത്തിന് ആസ്പദമായിരിക്കുന്ന ഗുണത്രയ സാമ്യരൂപത്തിലിരിക്കുന്ന മായാതത്വം, അതിനെന്നിവിടെ വിരാട് എന്ന് പറയുന്നത്. ഇവിടെ ഇഹ എന്ന് പറയുന്ന ഈ സന്ദർഭം, ഇവിടെ ശ്രുതിയിൽ അതിനാണ് പറയുന്നത്. അപ്പൊ അവ്യാകൃതം എന്ന് പറഞ്ഞാലോ വിരാട് എന്ന് പറഞ്ഞാലോ മറ്റെവിടെയെങ്കിലും മറ്റെന്തെങ്കിലും അർത്ഥങ്ങളിൽ പറയാം. അതുകൊണ്ട് പ്രത്യേകം പറയുന്നു ഇവിടെ എങ്ങനെ മനസ്സിലാകുന്നു. ആ ബ്രഹ്മം തന്നെ സ്വയം വിരാട് പുരുഷനായി മാറുന്നു, മായ ഉപാധികനായി മാറുന്നു. മായ ഉപാധി കൂടിയുള്ള മാറുന്നു. എന്തിനു വേണ്ടി? സൃഷ്ടിക്ക് വേണ്ടി. സൃഷ്ടിക്കുള്ള തയ്യാറെടുപ്പുകളോടുകൂടി അങ്ങനെ ഒരു മാറ്റം ആ ബ്രഹ്മത്തിൽ സംഭവിക്കുന്നു. അതിനെ വിരാട് പുരുഷനെന്ന് പറയുന്നു. പക്ഷെ അവിടെ ഗുണത്രയ സാമ്യമാണ്, സൃഷ്ടിയൊന്നും സംഭവിക്കുന്നില്ല. ഗുണത്രയ സാമ്യത്തിൽ സൃഷ്ടിയില്ല, ഗുണങ്ങൾ മാത്രം. പക്ഷെ സൃഷ്ടിക്കുള്ള ജ്ഞാന ഇച്ഛകൾ കൊണ്ട് കേവലമായിരിക്കുന്ന ആ ബ്രഹ്മത്തിനൊരു ഉച്ഛൂനത സംഭവിക്കുന്നു, ഒരു വികാസം സംഭവിക്കുന്നു, അടുത്തൊരു പരിണാമത്തിന് വേണ്ടിയുള്ള വികാസം അത് സംഭവിക്കുന്നു എന്നാണ്. അങ്ങനെയാണ് സൃഷ്ടി സംഭവിക്കുന്നത്. ഇത് സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു കൽപ്പന. സൃഷ്ടി ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാറ്റമില്ലാത്തൊരു പരമാർത്ഥത്തെ ഒന്നുമല്ല ശ്രുതി പറയുന്നത്, ഇങ്ങനെയും സംഭവിക്കാം എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ? കാരണം ഇത് മനസ്സിലാക്കുന്നവൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്, സൃഷ്ടി സംഭവിച്ചവനാണ്. അവന്റെ കരണങ്ങളും എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം സൃഷ്ടമാണ്, കാര്യമാണ്. അങ്ങനെയുള്ള കരണങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്നുള്ള അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അതിന് പരിമിതിയുണ്ട്. അതിനെ ഗ്രഹിക്കുമ്പോൾ അപ്പൊ ഇതിനാരാ സാക്ഷി? ഇതിനെ ഇങ്ങനെ വെളിപ്പെടുത്താം. സൃഷ്ടിക്കുമ്പോൾ ആ കാര്യം അങ്ങനെ ബ്രഹ്മമായിരുന്നു. ബ്രഹ്മത്തിൽ അവ്യാകൃത ഭാവം വന്നു. അവ്യാകൃത ഭാവമാണ് വിരാട്. ഇതെല്ലാം ഇത്രയും കൃത്യമായി പറയുന്നത് ആരാ? കാരണം ജീവനും സൃഷ്ടമാണ്. അപ്പൊ അങ്ങനെ സൃഷ്ടമായിരിക്കുന്ന ജീവന് എങ്ങനെ സൃഷ്ടിക്കുന്നുമ്പുള്ള കാര്യത്തെ കൃത്യമായി പറയാൻ കഴിയും? ഇനി അത് ആരെങ്കിലും കൃത്യമായി ബോധിപ്പിച്ചാൽ തന്നെ ഈ സൃഷ്ടമായിരിക്കുന്ന ജീവൻ എങ്ങനെയത് കൃത്യമായി ബോധിക്കാൻ കഴിയും? അതൊന്നും സാധ്യമല്ല എന്നുള്ള അതിനുള്ള പരിമിതികളുണ്ട്. എന്നാലും ഇത് എങ്ങനെയാണോ ബ്രഹ്മതത്വം വെളിപ്പെടുന്നത് പോലെ, ബ്രഹ്മതത്വം ആരും വെളിപ്പെടുത്തിയതല്ല, അത് സ്വയം വെളിപ്പെടുന്നതാണ്. ആർക്ക് വെളിപ്പെട്ട്? ഋഷിമാർക്ക് വെളിപ്പെട്ടു. വെളിപ്പെട്ടതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? അപൗരുഷയും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇതാര് കണ്ടുപിടിച്ച് സൃഷ്ടിക്കുന്നുമ്പുള്ള കാര്യങ്ങൾ എന്ന് നമ്മൾ ഇന്നത്തെ നമ്മളെ യുക്തി അനുസരിച്ച് ഇത് അപൗരുഷയുമാണ്. ആര് കണ്ടുപിടിച്ചതല്ലോ, ഇത് വെളിപ്പെട്ടതാണ്. ആർക്ക്? ഋഷിമാർക്ക് വെളിപ്പെട്ടു. അവരുടെ തപസ്സുകൊണ്ട് അവർക്ക് ആന്തരികമായി വെളിപ്പെട്ടത് അതവർ പ്രകാശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് അപൗരുഷയമാണെന്നും അവരുടെ പ്രയത്നം കൊണ്ട് കണ്ടുപിടിച്ചതല്ല. അവർ പ്രയത്നിച്ചു, പക്ഷെ പ്രയത്നത്തിന്റെ ഫലമായി വന്നാണ്. പ്രയത്നിച്ചപ്പോൾ അത് വെളിപ്പെട്ടു, ആ സൃഷ്ടി രഹസ്യം. ഇത്തരത്തിൽ അന്തിമമൊന്നുമല്ല, പലതരത്തിലും വെളിപ്പെട്ടാണ് സൃഷ്ടി. ഇങ്ങനെ സൃഷ്ടി സംഭവിച്ചിരിക്കുന്നു, ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നു, യുഗപത്തായി സംഭവിച്ചിരിക്കുന്നു, ക്രമമായി സംഭവിച്ചിരിക്കുന്നു. എന്തുകൊണ്ടത് പലതരത്തിൽ വെളിപ്പെട്ടു? കാരണം ഈ സൃഷ്ടി അവ്യവസ്ഥിതമാണ്, ഇതിന് പാരമാർത്ഥികതയില്ല. അതിന്റെ വ്യാവഹാരികത എന്ന് പറയുമ്പോൾ അത് പലതരത്തിൽ വരാം. പരമാർത്ഥമല്ലാത്തത് പലതരത്തിൽ അനുഭവപ്പെടാം. ഇപ്പൊ പല ഋഷിമാർക്കും അത് പലതരത്തിൽ അനുഭവപ്പെട്ടു. ചിലർക്കിത് യുഗപത്തായി അനുഭവപ്പെട്ടു, വെളിപ്പെട്ടു. ചിലർക്കിത് ക്രമമായി വെളിപ്പെട്ടു. അവരുടെ അനുഭവത്തെ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി മറ്റു പലതരത്തിലും ആകാം. പക്ഷെ ഇത് ഏകാഗ്രമായ ഏകാന്തമായ തപസ്സിന്റെ ഫലമായി വെളിപ്പെട്ടതാണ്. രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുന്ന അങ്ങനെയാണ്. ഭൗതികമായി സൃഷ്ടി രഹസ്യത്തെ അന്വേഷിച്ചു പോയാലും അവിടെ തപസ് ആവശ്യമാണ്. അവനതിനെക്കുറിച്ച് ഏകാഗ്രമായി ചിന്തിക്കുന്നു, ഏകാഗ്രമായി പരീക്ഷണം നിരീക്ഷണം നടത്തുന്നു. അവന്റെ ഉള്ളിൽ വെളിപ്പെടുന്നു ഇതായിരിക്കും കാരണം. അതിനവൻ പിന്നീട് വെളിപ്പെട്ട കാര്യത്തെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ സാധൂകരിക്കുന്നു, അതിന് യുക്തിയും പ്രമാണവും ഒക്കെ കണ്ടെത്തുന്നു, എന്നിട്ട് ഉറപ്പിക്കുന്നു ഇതാണോ. അപ്പൊ അവിടെ ഏകാഗ്രത ആവശ്യമാണ്. അവിടെ ഏകാഗ്രതയിലൂടെ ഇത് അവന്റെ ഉള്ളിൽ വെളിപ്പെടുകയാണ്. ഭൗതികമായി ഇതങ്ങനെയല്ല, ഇത് കേവലം ആന്തരികമായാണ് അന്വേഷിച്ചത്, ബാഹ്യമായി പരീക്ഷണ നിരീക്ഷണവും നടത്തിയില്ല. അപ്പോ ഉള്ളിൽ വെളിപ്പെട്ടു, പ്രകാശിച്ചു, പലതരത്തിലും വരാം. അതാണ് ഇവിടെ പറയുന്നത്. അതിൽ വരുന്ന ഒരു വരുന്ന വ്യത്യാസം, പോരായ്മ, ഇതിന്റെ ഇത് ഇതിന്റെ യാഥാർത്ഥ്യം, ഇതിന്റെ വാസ്തവസ്ഥിതി ബോധ്യപ്പെട്ടാലേ പറ്റൂ, ആന്തരികമായി തന്നെ ബോധ്യപ്പെട്ടാലേ പറ്റൂ. ഇതിന് മറ്റുപായമൊന്നുമില്ല. ശ്രദ്ധയും ഏകാഗ്രതയും കൊണ്ട് ഇത് ബോധ്യപ്പെടാൻ പറ്റും. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. ഒരാൾ സൃഷ്ടിയുടെ രഹസ്യം ഭൗതികമായി അന്വേഷിക്കുന്നു, ബാഹ്യമായി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയൊക്കെ നടക്കുന്നു. അത് അയാൾക്ക് യുക്തി കൊണ്ടും ബോധ്യപ്പെടുത്താം, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താം, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ബോധ്യപ്പെടുത്താം. കാരണം അവിടെ ബാഹ്യമായി പലതിനെ ആശ്രയിച്ചാണ് അയാളെ നിഗമനത്തിലെത്തിയത്. അതിനെ ആശ്രയിക്കുന്ന ആർക്കും അത് ബാഹ്യമായി തന്നെ ബോധ്യപ്പെടും. ഇതങ്ങനെയല്ല, ഇത് കേവലം തപസ്സുകൊണ്ടാണ്. തപസ് മാത്രം, പുറമെ ഒന്നിനെ ആശ്രയിച്ചില്ല. മറ്റിടത്ത് തപസ്സുണ്ടായി, പുറമെ പലതിനെ ആശ്രയിച്ചു. ഇത് കേവലം തപസ് മാത്രം. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യം അവന്റെ ശ്രദ്ധയിൽ മാത്രമേ അവന് ബോധ്യപ്പെടൂ. ആ ശ്രദ്ധ തപസ്സുകൊണ്ടേ ഉണ്ടാവും. അപ്പൊ ഋഷിയുടെ തപസ്സിലും ശ്രദ്ധയിലും മാത്രം ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. രണ്ടും തമ്മിലെ വ്യത്യാസം, ഇത് ബോധ്യപ്പെടാനേ പറ്റും, ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല. ബോധ്യപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല, ബോധ്യപ്പെടാം. ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ തപസ്, ശ്രദ്ധ, ഏകാഗ്രത, അവന് വെളിപ്പെടുന്നു ഇങ്ങനെയൊരു സൃഷ്ടിക്രമം, ഇങ്ങനെയാണ് സംഭവിച്ചത്. ആന്തരികമായി ബോധ്യപ്പെടുന്നു, ധ്യാനത്തിലൂടെ ബോധ്യപ്പെടുന്നു എന്ന് ചുരുക്കം. അങ്ങനെയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളെ സൃഷ്ടിക്കും മുമ്പുള്ള കാര്യം എങ്ങനെ അറിയാൻ കഴിയും എന്നുള്ള ഉത്തർക്കത്തിനോ യുക്തിക്കോ ഒന്നും ഇവിടെ സ്ഥാനമില്ല. ശ്രദ്ധയും ഏകാഗ്രതയും ഉണ്ടെങ്കിൽ ആന്തരികമായി ബോധ്യപ്പെടും, ഇങ്ങനെ സംഭവിക്കാം, ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, വെളിപ്പെടുന്നു. അതാണ് ഇതിന്റെ വിശേഷത. അങ്ങനെയുള്ള പ്രഥമ സൃഷ്ടി എന്ന് വേണമെങ്കിൽ പറയുന്നു. വാസ്തവത്തിലൂടെ സൃഷ്ടിയൊന്നും സംഭവിച്ചിട്ടില്ല, ഗുണങ്ങൾ സാമ്യാവസ്ഥയിൽ തന്നെ. പക്ഷേ അവിടെ ഒരു മാറ്റം, ഒരു വികാസം സംഭവിച്ചു. അതാണ് ഇവിടെ ഉച്ചൂനത എന്ന് പറയുന്നത്. ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കിയ ഒരാൾ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്നു. ആ ജാഗ്രതയിലേക്ക് വരുന്നതിന് മുമ്പ് അയാളിൽ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നു. ജാഗ്രതയിലേക്ക് വരുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് അത് സംഭവിക്കുന്നുണ്ട്. സൃഷ്ടിയെ, ജാഗ്രത സൃഷ്ടിയെ സ്വീകരിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു ചൂനത, ഒരു വികാസം സംഭവിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഉറക്കത്തിനും ഉണർവിനും മധ്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, എന്നാൽ അത് ഉറക്കത്തിലാണ് സംഭവിക്കുന്നത്. ഒരു മാറ്റം, എന്തോ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടാണല്ലോ ഉണരുന്നത്, എന്നാൽ ഉണരത്തില്ലല്ലോ. ഒന്നും സംഭവിക്കാതിരുന്നെങ്കിൽ അത് ഉറങ്ങി തന്നെ ഇരിക്കും. ആ ഒരു മാറ്റം സംഭവിക്കുന്നു ഉറങ്ങുന്നവന്. അതുപോലെ കൽപ്പാതിയിൽ ഇങ്ങനൊരു മാറ്റം സംഭവിക്കുന്നു.